സുഹൃത്തുക്കളെ, സ്വാഗതം. അപ്പോൾ ഇന്ന് പിന്നെ ഫെബ്രുവരി 7 2020. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 7 രാജ്യം ഉറ്റുനോക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കുകയാണ്. ബോഡോ കരാറ്, ബോഡോ പ്രശ്നങ്ങൾ സമാപ്തി എത്തിയിരിക്കുകയാണ്. പിന്നെ ത്രിപുരയിലെ ബ്രൂ പ്രശ്നം സമാപ്തി എത്തിയിരിക്കുകയാണ്. പിന്നെ ഡൽഹി ഇലക്ഷൻ്റെ റിസൾട്ട് ഇപ്പം വരാൻ പോവുകയാണ്. അപ്പം ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് വിശദീകരിച്ച് നോക്കാം. അപ്പം മനസ്സിലാക്കുക വെച്ചാൽ, പൗരത്വ നിയമം CAB, അതിനുശേഷം CAA ആയതിന് ശേഷം ഡിസംബർ 11 പിന്നെ നിയമമൊക്കെ പാർലമെൻറ്റിൽ പാസ്സാക്കിയതിന് ശേഷം ഉണ്ടായ വലിയ പ്രക്ഷോഭങ്ങളെ തുടർന്ന് ആസാമിൽ വലിയ ബുദ്ധിമുട്ടുകളാണ് ജനങ്ങൾക്കുണ്ടായത്. ഇൻ്റർനെറ്റ് ബ്ലോക്കായി, വെടിവെപ്പുണ്ടായി. തലസ്ഥാനമായ ഗുവാഹട്ടിയിൽ വെടിവെപ്പുണ്ടായി, മറ്റ് പല സ്ഥലങ്ങളിലും ഗുവാഹട്ടിയിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അതിനുശേഷം നരേന്ദ്രമോദിക്ക്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മന്ത്രിമാർക്കോ ഒന്നും ആസാമിലേക്ക് കാല് കുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് പിന്നെ ഈ ഷിൻസോ അബെ, ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ഷിൻസോ അബെയുടെ ഗുവാഹട്ടി വിസിറ്റ് ഉണ്ടായിരുന്നു, അത് ക്യാൻസലാക്കി. പ്രധാനമന്ത്രി വന്നില്ല, ക്യാൻസലാക്കിയല്ല, അത് പോസ്റ്റ്പോൺ ചെയ്തെന്നാണ് ഒഫീഷ്യൽ പറഞ്ഞത്, പക്ഷേ അത് നടന്നില്ല. രണ്ടാമത് ഖേലോ ഇന്ത്യ ഉണ്ടായിരുന്നു ഗുവാഹട്ടിയിൽ, അത് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് നരേന്ദ്രമോദിയായിരുന്നു. അത് രണ്ടിനും അവർക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് അതായത് 7 ബോഡോലാൻഡിൽ, BTAD, അതായത് ബോഡോലാൻഡ് ടെറിട്ടറിയിൽ പെട്ട കൊക്രജാർ ജില്ലയിൽ, ആസാമിലെ കൊക്രജാർ ജില്ല, അതായത് ഗുവാഹട്ടിയിൽ നിന്ന് 100 കിലോമീറ്റർ അപ്പുറത്തുള്ള കൊക്രജാർ ജില്ലയിൽ നിന്ന് പിന്നെ ഒരു പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംബന്ധിക്കുകയാണ്. അപ്പം മൂപ്പരിന്ന് ആ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം ആദ്യമായിട്ടാണ് ആസാമിൻ്റെ മണ്ണിൽ കാല് കുത്തുന്നത്. അപ്പോൾ കാല് കുത്താനിപ്പോൾ ഒരു പ്രധാനമന്ത്രി ഇല്ല, എങ്ങനെയും വേണമെന്ന് കുത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. കാരണം മൂപ്പർക്ക് എല്ലാ ആൾക്കാരെയും അറസ്റ്റ് ചെയ്ത് പിന്നെ ഇൻ്റർനെറ്റൊക്കെ ബ്ലോക്ക് ചെയ്ത് കാല് കുത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയല്ലോ, ഹർഷാരവങ്ങളോടെ സ്വീകരിക്കുന്ന, കൈയടിച്ച് സ്വീകരിക്കുന്ന ജനങ്ങൾക്കിടയിലേക്കാണല്ലോ ഒരു നേതാവിന് ഇങ്ങനെ കാല് കുത്തുന്നുണ്ട്. അപ്പോൾ ഏതായാലും ബോഡോലാൻഡിലെ ആൾക്കാർക്ക്, ബോഡോകൾ വളരെ സന്തോഷത്തിലാണ്. സന്തോഷത്തിന് കാരണം മറ്റൊന്നുമല്ല, 2 15 ലക്ഷം ബോഡോകൾക്കാകാൻ വേണ്ടിയിട്ട് 1500 കോടിയാണ് ആലോചിക്കുക. മറ്റ് സംസ്ഥാനങ്ങൾക്ക് പോലും ഇത്രയൊന്നും കൊടുക്കുന്നില്ല, 2 വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഏകദേശം 1500 കോടി പൈസ. അതൊരു വിലക്ക് വാങ്ങുന്നത് തുല്യമാണ്, പക്ഷേ അത് സമാധാനം കൊണ്ടുവരുന്നാണ് പറയുന്നത്. കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ, വെറുതെ ഇങ്ങനെ യുദ്ധം ഉണ്ടാക്കിയിട്ടും. 50 വർഷമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നു, 4000 ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നിർത്താൻ ഈ ബോഡോ കരാറിന് പറ്റുമെങ്കിൽ, കാരണം ബോഡോ കലാപകാരികൾ ഓൾറെഡി കീഴടങ്ങി കഴിഞ്ഞു. ജനുവരി 30 ഗാന്ധിജീൻ്റെ മറ്റേ ദിവസത്തിൽ തന്നെ പിന്നെ ആളുകൾ കീഴടങ്ങി കഴിഞ്ഞു, ആയുധം വെച്ച് കീഴടങ്ങി കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ ഒരു ആഘോഷം കൊക്രജാർ ജില്ലയിൽ വലിയൊരു പൊതുസമ്മേളനം നടത്തിയിട്ട് പിന്നെ പ്രധാനമന്ത്രി വരുന്നുണ്ട്. അതാണ് ഇന്ന് ഫെബ്രുവരി 7, 2020 സംഭവിക്കുന്നത്. അപ്പം ഈ 2 ഖേലോ ഇന്ത്യക്കും വരാൻ പറ്റില്ല, ഷിൻസോബക്കും വരാൻ പറ്റില്ല. പക്ഷേ മൂപ്പർ ഡോഡോ പക്ഷി പോലെ, ബോഡോ പക്ഷികളുടെ ചിറകിലേറിയാണ് ഇപ്പം നരേന്ദ്രമോദി ആസാമിൻ്റെ മണ്ണിൽ കാലുകുത്തിയത്. മെയിൻലാൻഡ് ആസാമിൽ, ഇപ്പം ദിബ്രുഗഡിലോ അല്ലെങ്കിൽ ഗുവാഹട്ടിയിലോ അല്ലെങ്കിൽ നഗോണിലോ ലഖിംപൂരിലോ വരാൻ പറ്റുമെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറ്റില്ലായിരിക്കാം. പക്ഷേ എനിവേ, എന്ത് തന്നെയായാലും മൂപ്പർ ആസാമിൽ കാലുകുത്തി എന്ന് ഉറപ്പിച്ചു പറയാം. അപ്പോൾ ആശു എന്ന് വെച്ചാൽ പിന്നെ ഓൾ അസം സ്റ്റുഡൻസ് യൂണിയനും സമുജൽ ഭട്ടാചാര്യയും ഗൊഗോയും ആരൊക്കെ വലിയ വൃക്ഷമായിരുന്നു ആസാമിൽ കാല് കൊത്തിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും ഈ ബോഡോ വഴി, ഒരു ഷോർട്ട്കട്ട് വഴിയാണെങ്കിലും ആസാമിന് കാല് കുത്തിയ പ്രധാനമന്ത്രിക്ക് അതൊരു സംഭവം തന്നെ. അടുത്തത് ഡൽഹി ഇലക്ഷനാണ്. അപ്പോൾ ഡൽഹി ഇലക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ, അരവിന്ദ് കെജ്രിവാൾ ജയിച്ചു കഴിഞ്ഞൊരു ഇലക്ഷനാണിത്. കാരണം അരവിന്ദ് കെജ്രിവാളിനെതിരെ വേറെ ആരുമില്ല, കോൺഗ്രസ് തോറ്റ് നിൽക്കുന്നു, BJP ആളൊന്നുമില്ല. അപ്പോൾ BJP ഇപ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം പറ്റിയൊരു മിസ്റ്റേക്ക്, കിരൺ ബേദി എന്നുള്ള മിസ്റ്റേക്കിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാണ്ടാണ് പിന്നെ മത്സരിക്കുന്നത്. അപ്പം കെജ്രിവാൾ തന്നെയാണ് ജയിക്കേണ്ടത്, അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഷഹീൻബാഗ് സമരം കെജ്രിവാളിൻ്റെ ഒരു വാട്ടർലൂ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു വിലയിരുത്തൽ. അപ്പോൾ അതിലെന്ന് വെച്ചാൽ, അത് അൺഡ്യു അഡ്വാൻറ്റേജ് കെജ്രിവാളിൻ്റെ ഓപ്പോസിഷൻ, അതായത് BJP. അതാരാണോ അതിൻ്റെ ഫായ്ത അല്ലെ എൻ്റെ ഇത് യൂസ് ചെയ്യാൻ നോക്കുന്നത്, അവർക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ അത് BJP ഉപയോഗിക്കുകയും അവർക്ക് ചെറിയൊരു അഡ്വാൻറ്റേജ് വരുന്നതെന്ന് പറയുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മൂന്ന് വീഡിയോ അമിത്ഷാൻ്റെ വെറുതെ ഇങ്ങനെ കണ്ട് കണ്ടു പോകുന്നതിനിടയ്ക്ക് മൂന്ന് വീഡിയോ ഞാൻ അതിൽ കാണുകയുണ്ടായി. അപ്പോൾ ഒന്നിൽ മൂപ്പർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പർ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ 13-ാമത്തെ വയസ്സിൽ പ്രവർത്തകനായതാണ്. എന്നുവെച്ചാൽ ഷാ അമിത്ഷാ 13-ാമത്തെ വയസ്സിൽ ബി ജെ പി പ്രവർത്തകനായിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ 56 കൊല്ലമായി. അപ്പോൾ ആ 56 കൊല്ലത്തിനിടയിൽ മൂപ്പർ കണ്ടുപിടിച്ചൊരു കാര്യമാണ്, ഇലക്ഷൻ ഹോഴ്സെനി അല്ല സോറി ജോഷ്സെനി ഹോഴ്സ് ജിത്തായ. എന്ന് വെച്ചാൽ ആവേശം കൊണ്ടല്ല ബുദ്ധി കൊണ്ടാണ് ഇലക്ഷൻ ജയിക്കുന്നതെന്നാണ് മൂപ്പറുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം. അതോടൊപ്പം തന്നെ മുദ്രാവാക്യം വിളിച്ച് ആവേശപരിതനായി മുദ്രാവാക്യം വിളിക്കുന്ന പിന്നെ അവിടെ യോഗത്തിന് വന്ന ഒരു ചങ്ങായിനെ അടിച്ചിരുത്തിക്കൊണ്ട് മൂപ്പർ പറയാണ്, നിങ്ങൾ ഈ ആവേശം കാണിക്കുന്നത് പോളിംഗ് ബൂത്തിൽ രാവിലെ 8 മണിക്ക് മുമ്പ് അല്ലെ 10 മണിക്ക് മുമ്പ് നിങ്ങളുടെ എല്ലാ ബന്ധുക്കളെയും പോളിംഗ് ബൂത്തിൽ എത്തിച്ചുകൊണ്ടായിരിക്കണം എന്നാണ്. അതൊന്ന്. രണ്ടാമത്തെന്ന് വെച്ചാൽ മൂപ്പർ ഒരു വെല്ലുവിളി കൂടി നടത്തി. അതായത് ഈ ന്യൂഡൽഹി സീറ്റ്, അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്നത് ന്യൂഡൽഹി സീറ്റിൽ നിന്നാണ്. അപ്പോൾ ഈ ന്യൂഡൽഹി സീറ്റിൽ അരവിന്ദ് കെജ്രിവാൾ തോൽക്കും അല്ലെ അങ്ങനെ തോൽപ്പിക്കും എന്നൊരു വെല്ലുവിളിയാണ് ഈ രണ്ടാമത്തെ വീഡിയോയിൽ മൂപ്പർ നടത്തുന്നത്. അപ്പം അരവിന്ദ് കെജ്രിവാൾ 24,000 വോട്ടിന് ഷീലാ ദീക്ഷിതിനെ അങ്ങനെ തോൽപ്പിച്ച മണ്ഡലമാണ് ഏത്? ന്യൂഡൽഹി മണ്ഡലം. പക്ഷേ അദ്ദേഹം തോൽപ്പിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഈ പറയുന്നത് ഷായ ആയതുകൊണ്ട് മാത്രം നമുക്കങ്ങനെ തള്ളിക്കളഞ്ഞുകൂടാന്ന് മാത്രം. പക്ഷേ വേറെ ആര് പറഞ്ഞാലും നമുക്കത് ഉറപ്പായും തള്ളിക്കളയായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് പറയുമ്പോൾ എന്തോ ഒരു അപകടം അതിലില്ലേ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ദ സോ കോൾഡ് സെക്കുലർ അതായത് മതേതര വോട്ടുകൾ എന്താണ് സംഭവം ഉദ്ദേശിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ മതേതര വോട്ടുകൾ 0 അതായത് ഒട്ടുമില്ലാത്തൊരു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ഇത് ന്യൂഡൽഹി. അപ്പം വോട്ട് എങ്ങോട്ടും മറിയാന്നുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. പിന്നെ ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയൂട, ഇലക്ഷൻ വെപ്പിച്ചത് ഒരു സെക്കൻഡ് സാറ്റർഡേയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ പിന്നെ നഗര വോട്ടർമാർ അധികം വീട്ടിൽ പോകേണ്ട ഒരു ടെൻഡൻസി ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് സ്റ്റുഡൻസ് അങ്ങനെ ഒരു രീതിയിലുള്ളവരൊക്കെ. പിന്നെ ഉത്തരേന്ത്യയിൽ ധാരാളം കല്യാണം നടക്കുന്ന സമയമാണ്, പല ആൾക്കാരും നാട്ടിലില്ല, സെക്കൻഡ് സാറ്റർഡേ വമ്പിപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ലീവ് മോഡിലേക്കാണ് ഡൽഹി പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വീക്കെൻഡുമായിട്ട്. അപ്പം ന്യൂഡൽഹി ഇതിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ സ്ഥിതി ജയിക്കുമായിരിക്കും, പക്ഷേ അങ്ങനെ വലിയൊരു ഇതിൽ ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആദ്യത്തെ വീഡിയോ ഞാൻ പറഞ്ഞതാണ് ഹോഴ്സ് ജീത്തേ ജോഷ്സെനി, അതായത് ആവേശം കൊണ്ടല്ല ബുദ്ധി കൊണ്ടാണ് ഇലക്ഷൻ ജയിക്കുക. രണ്ടാമത്തെ മൂപ്പർ പറയുന്നു ന്യൂഡൽഹി പിന്നെ നിയോജക മണ്ഡലത്തിൽ കെജ്രിവാളിനെ തോൽപ്പിക്കുന്നു. മൂന്നാമത്തെ പിന്നെ സാധാരണ തന്നെ എന്ത് പിന്നെ എന്ത് ഷഹീൻബാഗ് കൊണ്ട് ജയിക്കും, ഷഹീൻബാഗ് അങ്ങനെയാണ്, ഷഹീൻബാഗ് ഇങ്ങനെയാണ്. പക്ഷെ അതൊക്കെ വോട്ടാവുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം എന്താ പറയുക ഒരു കൗതുകം ഉണർത്തുന്ന ഇലക്ഷനാണിത് എന്ന് പറയാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ ഒരു അഭിപ്രായം കൂടി പറയണമല്ലോ, വാട്ടർലു ആവും ഷഹീൻബാഗ് അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനുള്ള അഡ്വാൻറ്റേജ് എടുത്തു കളയുന്നൊരു സംഭവമാണ് ഷഹീൻബാഗ് എന്ന് ഉള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷെ അവിടെ പോയി സമരം ഇരിക്കുന്നവർക്കോ അവരെ സപ്പോർട്ട് ചെയ്യുന്നോ ബ്ലൈൻഡ്ലി സപ്പോർട്ട് ചെയ്യുന്നവർക്കോ അത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം. അതൊരു ദുഃഖ സത്യമാണ്. പക്ഷേ എനിക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ കെജ്രിവാൾ തോക്ക് തന്നെയാണ്. കെജ്രിവാൾ ന്യൂഡൽഹിയിൽ തോക്കട്ടെ, ആം ആദ്മി പാർട്ടി ജയിക്കട്ടെ, പുതിയ വേറെ ആരെങ്കിലും അവിടെ ഡൽഹി ഭരിച്ചോട്ടെ. ഡൽഹി എന്ന് പറഞ്ഞാൽ എന്നാ ഒരു മുനിസിപ്പാലിറ്റി പോലത്തെ അത്രയാണ്, അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല. അവിടെ ഒന്നും ഇല്ലെങ്കിൽ അവിടെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഡൽഹി ഉണ്ട്, എം പിമാരുണ്ട്. ഇനി അപ്പം കെജ്രിവാൾ ഡൽഹിയിൽ തോറ്റോട്ടെ, ആം ആദ്മി ജയിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കെജ്രിവാളിന് ദേശീയ തലത്തിൽ വരാനും പിന്നെ മോദി എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു ക്വാളിറ്റി ഓപ്പോസിഷൻ ലീഡറായിട്ട് ദേശീയ തലത്തിൽ വരാനും പറ്റും. അപ്പോൾ അത് സംഭവിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അല്ല അങ്ങനെ ആവട്ടെ എന്നാണ് എനിക്ക്.